തിരുവചനത്തിൽ നമുക്കൊരു വേദഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഒന്ന് ആരംഭിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 68 മുതലുള്ളതായ ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് ഫ്രം 68 to 78. നീക്കണം. നമ്മൾ ചിന്തിക്കുന്നത് കാഹളധ്വനി പെരുന്നാൾ എന്നുള്ള വിഷയമാണ്. അതിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിവൃത്തിയായ ആ വിഷയം അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. വായിച്ചാട്ട് സെക്രിയാവ് പുരോഹിതനായ സെക്രിയാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന ഒരു പ്രവചനമാണ്. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്തിനു വേണ്ടിയാണ് ദാവീദിൻ്റെതായ ഗൃഹത്തിൽ നിന്ന് അവൻ്റെതായ കുടുംബത്തിൽ നിന്ന് ആ ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നത് എന്ന് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് സെക്രിയാവിലൂടെ കൂടിയിരിക്കുന്ന ജനത്തോട് പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിന് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായിട്ട് അവരോട് കരുണ കാണിപ്പാണ്ടൊക്കെ വണ്ണം ദാവീദിൻ്റെ ഗ്രഹത്തിൽ നിന്നൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. അടുത്തത് നോക്കുക, നാം ആയുഷ്കാലം മുഴുവനും തിരുസന്നിധിയിൽ യഹോവയുടെ സന്നിധിയിൽ ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ കാഹളധ്വനി പെരുന്നാളിൽ അവർ ചെയ്യുന്നതായ പ്രധാനമായ കാരണം കാര്യങ്ങൾ കാഹളം ഊതി അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ കടന്നു വന്ന് സന്തോഷത്തോടെ അവർ ആരാധിക്കുന്നു, അവർ ഘോഷിക്കുന്നു സ്തോത്രം. ഈ കാഹളധ്വനി പെരുന്നാളിൽ അതിൻ്റെതായിരിക്കുന്ന ഒരു വശം നമ്മുടെ കർത്താവ് യേശുവിൽ നിറവേറിയതും ഇത് തന്നെയാണ് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിനെ ദാവീദിൻ്റെ ഗ്രഹത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച് പിതാക്കന്മാരോടുള്ളതായിരിക്കുന്ന കരുണയും വാഗ്ദത്തവും നിറവേറ്റുവാണ്ടൊക്കെ വേണം. പാപങ്ങളിൽ നമ്മെ വിടുവിച്ച് സ്തോത്രം നമ്മൾ വായിക്കുന്നത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച്. ഹല്ലേലൂയ. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാണ്ടൊക്കെ വേണം സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി രണ്ട് കാഹളമുണ്ടാക്കും. ഒന്ന് സഭയെ കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും സ്തോത്രം. ഹല്ലേലൂയ. താമസമിന നാം കേൾക്കുവാൻ പോകുന്ന ഒരു ശബ്ദമുണ്ട് സ്തോത്രം. ദാ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം, സ്വർഗം തുറന്നിരിക്കുന്നതും വലിയൊരു ശബ്ദം യോഗൻ ഞാൻ കേൾക്കുന്നത് ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്ന ശബ്ദം സ്തോത്രം. ഹല്ലേലൂയ. 1, 2, 3 അധ്യായങ്ങളിൽ സഭ ഭൂമിയിലായിരിക്കുമ്പോൾ 4, 5 അധ്യായങ്ങളിൽ സഭ സ്വർഗത്തിലായിരിക്കുകയാണ് സ്തോത്രം. ആ 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നു, എനിക്കായി ഒരുക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്ന ഒരാർപ്പ് വിളി കേൾക്കുന്ന സമയമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ സഭാ കാലയളവ് സ്തോത്രം. ആ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ കൂർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാതുകളെ ശ്രദ്ധിച്ചുകൊണ്ട് കാതുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മധ്യാകാശത്തിലെ വരവ് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിന് 2 ആമുഖമുണ്ട്. 1, മധ്യാകാശത്തിൽ കർത്താവിൻ്റെ രഹസ്യ വരവ് അല്ലെങ്കിൽ സഭയെ ചേർക്കുവാൻ വരുന്നതായ വരവ്. നമ്മൾ റിബേക്കയുടെയും ഇസ്ഹാക്കിൻ്റെയും കഥ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. അവിടെ നമ്മൾ ഇസ്ഹാക്കിൻ്റെ ഭവനത്തിൽ നിന്നും റിബേക്കയുടെ ഭവനത്തിൽ നിന്നും മധ്യത്തിലൊരു സ്ഥലത്ത് വെച്ചാണ് ഇസ്ഹാക്ക് റിബേക്കയെ സ്വീകരിച്ച് തൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയതല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ റിബേക്കയുടെ അല്ലെങ്കിൽ സഭയുടെ വീടാണ് അല്ലെങ്കിൽ മണവാട്ടിയുടെ വീടാണ് ഈ ഭൂമി. മണവാളന്റെ വീടാണ് പുനർസന്നതി, സ്വർഗത്തിലെ ഭവനം. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ വെച്ചാണ് സഭയെ കണ്ടുമുട്ടി പുത്രനായിരിക്കുന്ന കർത്താവ് പിതാവിൻ്റെ മുമ്പിലേക്ക് തൻ്റെ മണവാട്ടിയെ സഭയെ കൊണ്ടു നിർത്തുവാൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അനന്തരമായിട്ട് അവിടെ പ്രതിഫലങ്ങൾ ഭാഗിച്ചു കൊടുത്ത്, പ്രതിഫലം ഭാഗിച്ച് കിരീടധാരികളായിരിക്കുന്ന വിശുദ്ധന്മാരും ആയിരം ആയിരം കോടി കോടി ദൂതന്മാരുമായിട്ട് അവൻ അക്ഷരാർത്ഥത്തിൽ ആ ഭൂമിയിലായിരുന്നത് പോലെ എവിടെ നിന്ന് അവൻ ഭൂമിയിൽ നിന്ന് പോയോ ആ സ്ഥലത്തേക്ക് നമ്മുടെ കർത്താവ് തൻ്റെ സഭയുമായിട്ട് ഭരണം ചെയ്യുവാൻ തക്കവണ്ണം ഇവിടേക്ക് കടന്നു വരുവാൻ പോകുന്ന സന്ദർഭമാണ് രണ്ടാമത്തെ ആമുഖം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് യഹൂദൻ്റെതായിരിക്കുന്ന കൂട്ടിച്ചേർപ്പുള്ളതായ സമയമാണ്. നമ്മൾ ലേവിയ പുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ലിവിറ്റിക്കസ് 23 നമ്മൾ വായിച്ചതല്ല, അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അരികു കൊയ്യരുത്, അതെന്ത് ചെയ്യണം, ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. സ്തോത്രം. 23-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്, കാല പെറുക്കരുത്, ആ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നോക്കുക, സ്വർഗത്തിലെ ദൈവം ഈ കാഹളാധ്വനി പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ പരദേശിയെയും ദരിദ്രനെയും ഒഴിവാക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാള് കഴിഞ്ഞ് ആ ഈ കാഹളാധ്വനി പെരുന്നാളിൻ്റെ ഇടയ്ക്കായിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മെയും അല്ലെങ്കിൽ ഇന്നത്തെ ഭൂമിയിലുള്ള ദൈവസഭയെ നോക്കിയാലും, സ്തോത്രം, എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ന് ദൈവസന്നതിയിൽ വിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും ആത്മാവിലും ഭയം കൂടാതെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തതായ ജനത്തെ നോക്കിയാലും, സ്തോത്രം, ഹല്ലേലൂയ. അവരാരായിരുന്നു? അവർ പരദേശികളായിരുന്നു, അവർ ദരിദ്രരായിരുന്നു. കർത്താവിൻ്റെ പരിശുശ്രൂഷ കാലയളവിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്? അവിടെ പറഞ്ഞതിൻ്റെ കാരണം, അവനെ അനുഗമിച്ച യഹൂദന്മാർ ആലോചിച്ച സ്വയനീതിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നിട്ടില്ല, നിനക്ക് 50 വയസ്സ് പോലും ഇല്ലല്ലോ, നീ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇത് പരമ്പരാഗതമായി ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വാഗ്ദത്തം ഞങ്ങൾക്കുള്ളത്, മശിഹായി ഞങ്ങൾക്കുള്ളത്, ന്യായപ്രമാണം ഞങ്ങൾക്കുള്ളത്, ആരാധന ഞങ്ങൾക്കുള്ളത്, പിതാക്കന്മാർ ഞങ്ങൾക്കുള്ളത്, ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ, പ്രൈസലോ. സ്തോത്രം. അങ്ങനെ പ്രശംസിക്കുന്നതായിരിക്കുന്ന അവർക്ക് പറയുവാനുള്ളപ്പോൾ ജാതികളായിരിക്കുന്നവർക്ക് ഇതൊന്നും പറയുവാനില്ല. അവർ ദാരിദ്ര്യം, ആത്മീയമായ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ ദൈവം കാഹളാധ്വനി പെരുന്നാളിൽ പറയുന്നത്, ദരിദ്രന് വേണ്ടി രോഗരീട്ടേക്കണം, പരദേശിക്ക് വേണ്ടി രോഗരീട്ടേക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നതായ നമ്മെയും അവരെന്ത് ചെയ്തു, ക്രിസ്തു യേശുവിൽ ഉയർപ്പിച്ചൊന്ന് വായിച്ചാട്ട്. എഫേസ്യൻസ് ചാപ്റ്റർ 2:1. നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ എഫേസോസിലുള്ള വിശുദ്ധന്മാർ, അവരെന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നീതിയിലും ഭയം കൂടാതെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ഒരവസ്ഥയാന്ന് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്തു, ഉയർപ്പിച്ചു. അടുത്തത്, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അനുസരിച്ച് നടന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോ പരദേശികളായി സ്വന്തദേശമില്ലാതെ അഥവാ അന്യദേശത്തായിരുന്ന ദരിദ്രരായിരുന്ന അവർക്ക് വേണ്ടി, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം, അതാണ് സെഖര്യാവ് ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിന്റെ ഗ്രഹത്തിൽ നിന്ന് ശത്രുവിന്റെ കയ്യിലായിരിക്കുന്നവർക്ക് ഒരു വിടുതന് വേണ്ടി അവൻ ഒരു വ്യക്തിയെ ഉയർത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ നാലാമത്തെ വാക്യം വായിച്ചാട്ടെ, 2:4. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ എന്ന് പറഞ്ഞാൽ അനാഥരായിരുന്ന അല്ലെങ്കിൽ ദരിദ്രരായിരുന്നവരും പരദേശികളായിരുന്നവരുമായ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അടുത്തത്, സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഒരൊറ്റ കാരണം ഇതേ ഉള്ളൂ, കൃപ. ഹല്ലേലൂയ. കൃപ. പണ്ട് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചതിൽ ഓർക്കുന്നുണ്ട്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെതായിരിക്കുന്ന ഒരു പ്രവർത്തകനായ തോമസ് എന്ന് പറയുന്ന ഒരു കർത്തദാസൻ എഴുതിയതായ ഒരു പുസ്തകത്തിൽ താൻ ഒരു കഥ ഇങ്ങനെ ചേർത്തിരിക്കുന്നു. അവരുടേതായിരിക്കുന്ന ആ പ്രവർത്തകർ ആ ഭവന സന്ദർശനത്തിനായി പോയ അവസരത്തിൽ ഒരു ചെറിയ വീടിൽ അവരെത്തി. വാതിലടച്ചിരിക്കും. വാതിൽ മുട്ടിയപ്പോൾ ഒരു വൃദ്ധയായ മാതാവ് വടിയും കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ അമ്മച്ചി ഒരു വിശ്വാസിയായിരുന്നു. പരിചയത്തിലൂടെ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. ആ അമ്മച്ചിയോട് ആ സഹോദരന്മാർ ചോദിച്ചു. അമ്മച്ചി വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന്റെ ആ കാരണം അഥവാ അതിൻ്റെതായിരിക്കും ഒന്ന് വിശദീകരിക്കാമോ ചില മിനിറ്റുകൾ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മച്ചി ആ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ പറമ്പിലേക്ക് നടന്നു. പറങ്കാവുകൾ നിറഞ്ഞതായ പറമ്പിലേക്ക് എന്ന് ആ പറങ്കാവിൽ നിന്ന് വീണതായിരിക്കുന്ന കരിയിലകളൊക്കെയും ഈ അമ്മച്ചി ഒരു കുറ്റി ചൂലെടുത്ത് തീർക്കൽ ചൂല് കൊണ്ട് അടിച്ചു കൂട്ടി കൂട്ടിയിട്ടു. അങ്ങനെ കരിയിലകൾ വാരുമ്പോൾ അതിനകത്ത് നിന്നൊരു വലിയ പുഴുവിനെ കിട്ടി. ആ പുഴുവിനെ ഇതിൻ്റെതായ നടുക്ക് വെച്ചു, ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ അമ്മച്ചി ചൂട്ടുകൊണ്ട് ഓല കൊണ്ടുണ്ടാക്കിയതായ ചൂട്ടിൽ തീ കൊടുത്തിട്ട് ഈ കരിയിലയ്ക്ക് ചുറ്റും തീ കൊടുത്തു. തീ കൊടുത്ത് തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴു അതിൻ്റെതായിരിക്കുന്ന മണ്ടയിലുണ്ട്. തീ ഏറെക്കുറെ പകുതിയോളം കത്തി കയറിക്കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി കയ്യിലിരുന്നതായി വടികൊണ്ട് ആ പുഴുവിനെ തോണ്ടി മാറ്റി ദൂരേക്കെറിഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഇതുപോലെയാണ് ഞാനും രക്ഷിക്കപ്പെട്ടത്. കഥ നിങ്ങൾക്ക് മനസ്സിലായോ? ന്യായവിധിയുടെ തീയെ എനിക്കും നിങ്ങൾക്കും ചുറ്റിക്കത്തിക്കൊണ്ടിരുന്നപ്പോൾ ആക്രവയുടെ സ്നേഹമാകുന്ന വടി വന്ന് നമ്മെ തോണ്ടിയെടുത്ത് അതിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഇരുത്തിയിരിക്കുന്ന കരുണാസമ്പന്നനായ ദൈവമോ അവന്റെ കരുണയുടെ വലിപ്പം എന്താണ്? അവന്റെ കരുണയുടെ ആഴം എന്താണ്? അവന്റെ കരുണയുടേതായ വീതി എന്താണ്? അവന്റെ കരുണയുടേതായ ഉയരം എന്താണ്? അതാണ് പാട്ടുകാരൻ പാടി ഒതുക്കുന്നത്. ആയിരം ആയിരം നാവുകളാൽ വർണ്ണിച്ചാൽ തീരാതെ വണ്ണം അനവരതമായ നന്മകൾ ചെയ്തതായ കർത്താവിനെ ഓർത്ത് ദാവീദ് സ്തുതിക്കുകയും പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം നിനക്ക് സ്തോത്രം. കാകളതിന് പെരുന്നാളിൽ അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവി സ്തോത്രം. എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു പെരുന്നാളാണ് ഈ കാകളതിന് പെരുന്നാൾ. പെസകായിൽ അന്യൻ അടുത്തു വരുവാൻ പാടില്ല. പരിച്ഛേദന ഏൽക്കാത്തവൻ അടുത്തു വരുവാൻ പാടില്ല. യാത്രയിൽ ശുദ്ധിയില്ലാതെ അശുദ്ധി സംഭവിച്ചവൻ അടുത്തു വരുവാൻ പാടില്ല. എന്നാൽ കാകളതിന് പെരുന്നാളിൽ പരദേശിക്കും ദരിദ്രനും യഹോവയുടെ സന്നിധിയിൽ അടുത്തു വന്ന് സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവന് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്തോത്രം. നമുക്കറിയാം, തിരുവെഴുത്തുകളെ നമ്മൾ പരിശോധിച്ചാൽ ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പരദേശി എന്നും ദരിദ്രനെന്നും പറഞ്ഞത് ഇങ്ങനെ ആത്മീയർത്ഥം ദൈവ വിഷയമായി ദരിദ്രരായി തീർന്നവർ. സ്തോത്രം. അതാണ് കർത്താവ് പഠിപ്പിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ. ആമേൻ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരാവശ്യത്തിന് വേണ്ടി കാത്തിനൊരാവശ്യമാണ്. സ്തോത്രം. ദാരിദ്ര്യം. ആമേൻ. നമ്മുടെ ആവശ്യം എന്തായിരുന്നു? അതാണ് സെക്രിയാവ് പ്രവചിച്ചത്. സ്തോത്രം. നമ്മെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഉദ്ധരിപ്പാൻ തക്കവണ്ണം ദാവീദിന്റെ ഗ്രഹത്തിൽ നിന്ന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു, ഒരു വ്യക്തിയെ ഉയർത്തിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. സ്തോത്രം. അവൻ ദാവീദ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കുമെന്ന്, അവൻ ജനിക്കുന്നതിന്, യേശു കർത്താവ് ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിലൂടെ, 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ, ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ മോശയിലൂടെയും സ്വർഗത്തിലെ ദൈവം പ്രവചനമായി പറയുന്ന ഭാഗങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവൻ്റെ സ്നേഹം എത്ര വലുതാണ്, പറഞ്ഞു തീർക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരു മനുഷ്യായുസ് മുഴുവനും പറഞ്ഞു തീർക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. എത്ര പറഞ്ഞാലും തീരാത്തതാണ് ദൈവസ്നേഹത്തിൻ്റെതായ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് യാതൊരു സംസർഗവും ഇല്ലാതിരുന്നവ ജാതികളെ കാണിക്കുന്നതാണ് ഈ ആത്മാവിൽ പരദേശികൾ അല്ലെങ്കിൽ ദരിദ്രരെന്നായിരിക്കുന്ന പദങ്ങൾ. നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അല്ലെ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുവിന്റെ ജീനിയോളജി പറഞ്ഞിരിക്കുന്ന, ജനനം പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കൊന്ന് വന്നാട്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക്, അവിടെ നമുക്കൊന്ന് രണ്ട് ഭാഗങ്ങൾ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോയി ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ കാഹളവിന് പെരുന്നാൾ ഇവിടെ അവസാനിപ്പിക്കും. അടുത്ത് നമുക്ക് ചിന്തിക്കുവാനുള്ളത് മഹാപാപപരിഹാര പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ എന്നുള്ളതായിരിക്കുന്ന പാഠമാണ്. അവിടെ നമ്മൾ അബ്രഹാമിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യമായി, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ എല്ലാം വായിക്കണമെന്നില്ല. 3-ാം അധ്യായം, അതിൻ്റെ 4-ാം അധ്യായം, 3-ാം വാക്യം, 4-ാം വാക്യം, അതിൻ്റെ 5, അതിൻ്റെ 6, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് താമാർ, രാഗാവ്, രൂത്ത്, ബത്ഷേബ എന്ന് പറയുന്നതായ 4 വ്യക്തികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ 3-ാം വാക്യത്തിൽ താമാറിൽ, അതിൻ്റെതായിരിക്കും 5-ാം വാക്യത്തിൽ രാഗേബിൽ, അതിൻ്റെതായിരിക്കുന്ന 5-ാം വാക്യത്തിൽ തന്നെ ബോവേസ് രൂത്തിൽ, അതിൻ്റെ 6-ാം വാക്യത്തിൽ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ശലോമോനെ ജനിപ്പിച്ചു ബത്ഷേബ, ഇങ്ങനെ പറയുന്ന 4 സ്ത്രീകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇസ്രായേലിന്റെ പ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഈ 4 സ്ത്രീകൾക്കും ന്യായപ്രമാണത്തിലേക്കോ അല്ലെങ്കിൽ ആലയത്തിലേക്കോ, യാഗപീഠത്തിൻ്റെ മുമ്പിലേക്കോ അല്ലെങ്കിൽ പുരോഹിതന്റെ അടുക്കിലേക്കോ ജനത്തിൻ്റെ നടുക്കിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാതിരുന്ന, അർഹതയില്ലാതിരുന്ന പ്രിയപ്പെട്ടവരായവർ. സ്തോത്രം. ഹല്ലേലൂയ. താമാറിനെ കുറിച്ച് ഉൽപ്പത്തി 38-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും താമാറിൻ്റെതായ സ്വഭാവം എന്തായിരുന്നു, പ്രകൃതി എന്തായിരുന്നു എന്നുള്ളതായ കാര്യം. രാഗാബ് എന്നതായിരിക്കുന്ന ആ സ്ത്രീയെക്കുറിച്ചും നമുക്കറിയാം. സ്തോത്രം. മോശ മരുഭൂമിയിൽ നിന്ന് ഒറ്റുകാരെ എരിഗോവിനെ ഏറ്റുനോക്കുവാൻ അയച്ചപ്പോൾ ഈ സ്ത്രീയാണ് അവരെ ആ പട്ടണനിവാസിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാണ്ടക്കവണ് അവരുടെ വീടിൻ്റെതായ മുകളിൽ തട്ടിൻ പുറത്ത് കൊണ്ടുപോയി ഞാങ്ങണകൾക്ക് ഇടയിൽ അവരെ ഒളിപ്പിച്ച് രാത്രിയിൽ കിളിവാതിൽ കൂടെ ഇറക്കി വിട്ടതായ സന്ദർഭമൊക്കെ നമുക്കറിയാം. സ്തോത്രം. 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും എബ്രായ ലേഖനത്തിലേക്ക് രാഘാവിനെ കുറിച്ച് പറയും. രാഘാവ് എന്ന വേശ്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സ്തോത്രം. അല്ലയ. എന്നാൽ അവൾ അവിടെ മാനസാന്തരപ്പെട്ട് പിന്നീട് അവൾ ആ പ്രവർത്തനത്തിനൊന്നും പോകുന്നില്ല എങ്കിൽ തന്നെയും അവളെ കരുതുന്ന അങ്ങനെയാണെന്നാൽ അവളെയും സ്വർഗത്തിലെ ദൈവം തൻ്റെതായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് എത്തിച്ച വിധമാണ് ഞാൻ ഓർപ്പിച്ചത്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നമ്മെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മോശയിലൂടെ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നത് കാഹളധ്വനി പെരുന്നാളിൽ പരദേശിയും ദരിദ്രനെയും കരുതുന്ന ഒരു കരുതൽ അവിടെ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നതായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് അവനോടൊപ്പം ഇരുത്തിയിരിക്കുന്ന ആ ദൈവകൃപയുടെ ആഴത്തെ നമ്മൾ ഓർക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, പ്രശംസിപ്പാൻ വകയുള്ള സകലത്തെയും പിന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് പാരമ്പവിളുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. സ്തോത്രം. ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മോശ പറയുന്നത്, മിസ്രയീമിന്റെ സകലധനത്തെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വിലയേറിയ ധനം എണ്ണിക്കൊണ്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നതിനേക്കാൾ അത് ശ്രേഷ്ഠമായതൊന്നായിരുന്നില്ല പറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നത്, പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ മോശ ശ്രേഷ്ഠമായി കണ്ടത് ദൈവത്തിനോട് കൂടെ കഷ്ടമനുഭവിക്കുന്ന ഒരനുഭവം. അതിന് കാരണമുണ്ട്. സ്തോത്രം. തനിക്ക് ലഭിക്കാൻ പോകുന്നതായ നിത്യതയെ ഓർത്തപ്പോൾ ഈ വെള്ളത്തിൻ കുമിള പോലെ മിന്നിട്ടിളങ്ങുന്ന ഇതൊന്നുമില്ല, ഇത് ക്ഷണികമാണെന്ന് മോശ കണ്ടുകഴിഞ്ഞു, പിതാക്കന്മാർ കണ്ടുകഴിഞ്ഞു. സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിന്റെ കരുണകൾക്കായി ആ ദർശനം കിട്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളോടൊപ്പം ഇന്ന് പകൽക്കാലം എനിക്കുമായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയതായ അവസരത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും മാതാപിതാക്കൾക്ക് ആ ദർശനം ദൈവം കൊടുത്തതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നാം അന്യരാണ്, ഇവിടെ നാം പരദേശികളാണ്, ഇവിടെ നാം ദരിദ്രരാണ്, ഇവിടെ നമുക്ക് വേദനയുണ്ട്, നമുക്കിവിടെ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്കായി കാത്തിരിക്കുന്നവർ ഇവിടെ കയറി വരുവീൻ എന്നുള്ളത് ആർക്കു വിളി കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ അവസ്ഥകൾക്കും ഭേദങ്ങൾക്കെല്ലാം മാറ്റം വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ആ ശ്രേഷ്ഠമേറിയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. രാഗാവ് രൂത്ത് നമുക്കറിയാം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം 1 മുതൽ 4 അധ്യായങ്ങളും രൂത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ബോവസും ഇസ്രയേൽ മൂപ്പന്മാരും പട്ടണവാതിക്കൽ വന്നിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുമ്പോൾ ആ വീണ്ടെടുപ്പുകാരനെ വിളിച്ചിട്ട് ബോവസെ പട്ടണവാതിക്കൽ കൊണ്ടിരുത്തി. നവോമിയും രൂത്തും അവരതായിരിക്കുന്ന മുമ്പിൽ അവിടെയുണ്ട്. ബോവസ് വിവരിച്ചു, വീണ്ടെടുപ്പുകാരനോട് ഏറ്റവും അടുത്ത ചർച്ചക്കാരനായിരിക്കുന്നവനാണ് ആ വീണ്ടെടുപ്പുകാരൻ. തന്നെ കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തിച്ചു. ഇത് ആ അബിമലേക്കിൻ്റെതായിരിക്കുന്ന ഭാര്യ നവോമിയാണ്. സ്തോത്രം. അവൾ നമ്മുടെ കുടുംബത്തിൽ ചർച്ചയിൽപ്പെട്ടതാണ്. അവരുടെ രണ്ട് പുത്രന്മാർ കില്യോനും മംഗളോനും ഉണ്ടായിരുന്നു. അവർ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. പുത്രന്മാർ അവിടെ വെച്ച് മരിച്ചു. സ്തോത്രം. എന്നാൽ ഇവൻ ആ മംഗളോൻ്റെതായിരിക്കുന്ന ഭാര്യയാണ്. അവൻ മരിച്ചുപോയി. അവനും അവനുള്ളതിനെയും വീണ്ടെടുക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രൂത്തിനെയും മംഗളോനുള്ള അവൻ്റെതായിരിക്കുന്ന വയലും വസ്തുവകകളും വീണ്ടെടുക്കണം. ആ ചർച്ചക്കാരനായ ഏറ്റവും അടുത്ത ചർച്ചക്കാരനായിരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ ഈ രൂത്തിനെ അടിമുടിയൊന്ന് നോക്കി. അവൾ മോബാബ്യ സ്ത്രീയാണ്. അവൻ കൈയൊഴിഞ്ഞു. എനിക്ക് വീണ്ടെടുക്കുവാൻ, ഞാൻ വേണമെങ്കിൽ മംഗളോൻ്റെതായിരിക്കുന്ന നിലം വീണ്ടെടുക്കാം, ഇവളെ വീണ്ടെടുക്കുവാൻ എനിക്ക് കഴിയയില്ല. സ്തോത്രം. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ ഒഴിവായി. ബോവസ് അവളെയും അവൾക്കുള്ള മംഗളോന്റെ ഭർത്താവിൻ്റെ വസ്തുവകളെയും ബോവസ് വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുത്ത വകയിലാണ് ഈ കർത്താവിൻ്റെ പട്ടികയിൽ ഈ രൂത്തും വന്നു ചേരുവാനിടയായിത്തീരുന്നത്. ഏതാണ് ഏറ്റവും അടുത്തതായ വീണ്ടെടുപ്പുകാരനായ ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരൻ? ന്യായപ്രമാണമാകുന്ന മോശയുടെ പ്രമാണം. രൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ളതായിരുന്നില്ല പ്രമാണം. അവിടെ 10-ാമത്തെ തലമുറ പോലും യഹോവയുടെ ആലയത്തിൽ കടന്നു വരുവാൻ അവകാശമില്ല എന്നുള്ളതാണ് ആവർത്തന പുസ്തകത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലുള്ളത്. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണതയിൽ സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മാത്രമല്ല പിതാവിൻ്റെ മഹിമയിൽ അവൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം അണച്ചുകൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണമേ, എൻ്റെ മഹത്വം അവർ ഇവിടെ വന്ന് കാണുവോളും അവരെ കാക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു പുത്രൻ കർത്താവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കുന്ന കാര്യം, അതിൻ്റെതായിരിക്കുന്ന ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക്, പാഠത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇസ്രായേലിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ കർത്താവ് ഇവിടുന്ന് മാറ്റപ്പെടുത്തി കഴിയുമ്പോൾ, വിളിച്ചു ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ, ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കിടക്കുന്ന യഹൂദന്മാരെ കർത്താവ് കൂട്ടിച്ചേർക്കും. നമ്മൾ ചിന്തിച്ചല്ലോ, കാഹളൻ രണ്ട് കാഹളമാണുള്ളത്, ഒന്ന് സഭയെ വിളിച്ചു കൂട്ടുവാൻ, ഒന്ന് പാളയത്തെ പുറപ്പെടുവിക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. ദേശത്തിൽ ആയിരിക്കുന്ന നാനാഭാഗങ്ങളിൽ ചുതറിക്കിടക്കുന്ന ജനത്തെ കർത്താവ് വിളി, നമ്മൾ റോമാലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. സ്തോത്രം. റോമാലേഖനം അതിൻ്റെതായിരിക്കുന്ന 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ഒരു വാക്യം നമ്മളിങ്ങനെ വായിച്ചല്ലോ, 11:15, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്താകുന്നു. സ്തോത്രം. അവരുടെ ഭ്രംശം, അവരുടെ നാശം, അവരുടേതായിരിക്കുന്ന പതനം, അവരുടേതായ മാറ്റം, അവരുടേതായ അഭാവം എന്താണ്? ലോകത്തിന്റെ നിരപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇനമായിരിക്കുന്ന യഹൂദനെ ഒഴിച്ചു മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ലോകമാണ്. സ്തോത്രം. അവർ ദൈവത്തിന് ജനമാണ്. നമ്മൾ ചിന്തിച്ചു, നമ്മൾ പഠിച്ചു പല ആവർത്തി, അതിൽ ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം, യഹൂദന്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്താകുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ എന്തു ചെയ്തു? അവൻ ഉയർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ ചിന്തിച്ച് എങ്ങനെയാണ്? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. സ്തോത്രം. ജാതികളുടെ പൂർണ്ണസംഖ്യ, ആ ജാതികളുടെ പൂർണ്ണസംഖ്യയിൽ പെടുവാൻ്റെക്കെ വണ്ണം എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം കണ്ടു. അവസാനത്തെ കല്ല് ഈ ആലയത്തിലേക്ക് വന്ന് ചേർന്ന് കഴിയുമ്പോൾ, സ്തോത്രം, ഈ ആലയത്തിൻ്റെ സഭയാമാലയത്തിൻ്റെ പണി ഇവിടെ തീരും, ഇത് ഇവിടെ നിന്ന് ഉയരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഉയരുകയും ഈ സഭയെ ചേർക്കുവാണ്ടൊക്കെ വേണം സ്വർഗത്തിൽ പണിയുന്നതായ ഭവനം. നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് അവിടെ വെച്ച് ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെതായിരിക്കുന്ന അടിസ്ഥാനവും മേൽക്കൂരയും ഒരുമിച്ച് ചേർന്ന് ഒരു ഭവനമായി തീരുന്ന സന്ദർഭമാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. സ്തോത്രം. എത്ര ശ്രേഷ്ഠമേറിയ അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, യിരെമ്യാ 31:6-7. നോക്കുക, നമ്മുടെ വിഷയം കാഹളധ്വനിപ്പെരുന്നാളാണ്. കാഹളധ്വനിപ്പെരുന്ന രണ്ട് കാഹളത്തിന്റെയും അഥവാ പ്രവർത്തനം, ഒന്ന് സഭയെ വിളിച്ചു കൂട്ടുവാൻ. കർത്താവ് തന്റെ സഭയെ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാളയത്തിൽ ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ കിടക്കുന്ന യഹൂദന്മാരെ വിളിച്ച്, വാഗ്ദത്ത ദേശമായിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പൂർവ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ദേശം, യോശുവയുടെ നേതൃത്വത്തിൽ ചെന്ന് അവർക്ക് നൂല് പിടിച്ച് ഭാഗിച്ച് കൊടുത്തതുപോലെ, ഓരോ ഗോത്രത്തിനും അഥവാ ഭാഗിച്ചു കൊടുത്തതുപോലെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്ന്, ഇന്ന് നമുക്കറിയത്തില്ല ഏതെല്ലാം ഗോത്ര, ഒരു മനുഷ്യനും അറിയത്തില്ല ഏത് ഗോത്രത്തിലെ യഹൂദന, ഇന്ന ഗോത്രത്തിലെ നമുക്ക് അവർക്ക് പോലും അറിയത്തില്ല. സ്തോത്രം. എന്നാൽ അത് തരംതിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അവരെ മുദ്രയിട്ട് വേർതിരിക്കും. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ, 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, രൂബേൻ ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, യഹൂദ ഗോത്രത്തിൽ 12,000 പറഞ്ഞ് വേർതിരിക്കുന്ന വേറൊരു നമുക്ക് കാണുവാൻ കഴിയും. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. സ്തോത്രം. അങ്ങനെ അവരെ കൂട്ടിച്ചേർക്കുവാണ്ടൊക്കെ വണ്ണം സ്വർഗത്തിലേതിയും പദ്ധതി ഇടുന്ന കാര്യമാണ് പ്രവാചകൻ പ്രവചിച്ച ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ആ വായിച്ചാട്ട്, ആ എഴുന്നേൽപ്പീൻ, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. അടുത്തത്
അടുത്തത്
ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ആ ആ ആ ആ ആ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ സഭയിലേക്ക് കുടന്തര് മുടന്തര് കുരുടര് നടക്കുവാൻ വയ്യാത്ത അംഗഹീനന്മാര് അധികാംഗന്മാര് ഇവരെയെല്ലാം കൂട്ടി കൃപയാൽ കൂട്ടിച്ചേർത്തതുപോലെ സ്തോത്രം. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ കിടക്കുന്ന എന്തിനധികം പറയുന്നു, നമ്മുടെ മാതൃരാജ്യമായിരിക്കുന്ന തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലായിരിക്കുന്ന യഹൂദ കുടുംബങ്ങൾ പോലും അവിടെ നിന്ന് സുബോധ കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. ഇന്നേക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് സന്ദർശിച്ചപ്പോൾ അവരന്ന് പറഞ്ഞത് ഞങ്ങൾ 70 കുടുംബം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ്. ഇപ്പോൾ ഏതാണ്ട് 18-19 കുടുംബം അന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ സ്വന്തം നാട്ടിലേക്ക് അവർ പോയി. സ്തോത്രം. നിങ്ങൾ എന്താ പോകാതെ നിൽക്കുന്നു ചോദിച്ചപ്പോൾ അതിന് ദൈവത്തിന്റെ സമയമായില്ല എന്നാണ് അവർ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവർ പറയുന്നവര് അവകാശപ്പെടുന്നത് ഞങ്ങൾ എബ്രഹീം ഗോത്രക്കാരനാണെന്നാണ്. അവർ യോസേഫിൻ്റെതായിരിക്കുന്ന മക്കളിൽ ഹല്ലേലൂയ ഒരുത്തനായ എഫ്രഹീമിൻ്റെതായിരിക്കുന്ന കുടുംബ പരമ്പരയിലുള്ളവരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്തോത്രം. ദേശത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് അറ്റങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, യഹോവയായിരിക്കും അവരെ കൊണ്ടുവരും. സ്തോത്രം. എല്ലാ ഭാഗങ്ങളും വായിപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. യെശയ്യാ പ്രവചനം 27 അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ 11:10-16 വരെ നമുക്ക് വായിക്കാം. 66:18-21 വരെ വാക്യങ്ങളൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ അവൻ മീൻപിടുത്തക്കാരെ അയക്കും, നായാട്ടുകാരെ അയക്കും. സ്തോത്രം. വല വീശി പിടിക്കുന്നവരെ അവൻ അയക്കും എന്നൊക്കെ നമ്മൾ പറയുന്നു. സ്തോത്രം. ഈ നായാട്ടുകാരെ അയക്കുക എന്ന് പറഞ്ഞാൽ വനങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഉള്ളടകളിൽ പാർക്കുന്ന യഹൂദന്മാരെ വിളിച്ചു കൊണ്ടുവരുവാൻ. സ്തോത്രം. വല വീശുന്നവരെ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അലലിയ ദ്വീപുകളിൽ പാർക്കുന്നവരെ കൊണ്ടുവരുവാണ്ടൊക്കെ വേണം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24 അതിന്റെ 31 വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 24:31. അവൻ തന്റെ ദൂതന്മാരെ മകാ നോക്കുക, നമ്മുടെ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ കടന്നു വന്ന് കാകളമൂതുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടെയാ അല്ലേ. കർത്താവ് തന്നെ കാകളമൂത് തന്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുവാൻ. എന്നാൽ ദൈവത്തിന്റെ ജനമായിരിക്കും യഹൂദനെ കൂട്ടിച്ചേർക്കുവാണ്ടൊക്കെ വേണം അവൻ ദൂതന്മാരെ അയക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോട്ടൊന്നുകൂടെ. അവൻ തന്റെ ദൂതന്മാരെ ആ മക കാകളധ്വനിയോടുകൂടെ അയക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാകളധ്വനി പെരുന്നാളിൽ നമ്മൾ വായിച്ചു ആ മാസത്തിൻ്റെതായ ഏതാനി മാസമായ 7-ാം മാസം 1-ാം തീയതി മുതൽ ആ മാസം മുഴുവനും കാകളം ധ്വനിച്ചു കൊണ്ടിരിക്കും ഇസ്രായേലിൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർ കാർപ്പിന്റെ ദിനമാണ്, സന്തോഷത്തിന്റെ ദിനമാണ്. അഥവാ പരദേശികൾക്കും ഹല്ലേലൂയ അനാഥർക്കും ദരിദ്രന്മാർക്കെല്ലാം ആനന്ദമുള്ള ദിവസമാണ്. സ്തോത്രം. സമ്പന്നന്മാരുടെ വയലുകളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അതിരുകൾ കൊയ്യാതെ കാലകൾ പെറുക്കാതെ കിടക്കുമ്പോൾ അവർക്ക് ആനന്ദമാണ്. പുതിയതായിരിക്കുന്ന മണികൾ കൊണ്ട് പുതിയതായ ധാന്യങ്ങൾ കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും അന്നം അഥവാ ഞങ്ങളുടേതായിരിക്കുന്ന കൊച്ചു നിറയ്ക്കുന്ന ഞങ്ങളുടെ വയറിൻ്റെ വിശപ്പ് മാറ്റുന്ന മാസമാണി മാസമെന്നോർത്തുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വന്ന ദൈവമക്കളായിരിക്കും നമുക്ക് അവനെ ഭക്ഷിക്കുവാൻ അവനെ ആഗ്രഹിക്കുവാൻ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്നുള്ള വചനം പറയുന്നത് പോലെ തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ദിനം പ്രതി പെറുക്കി ഭക്ഷിച്ച് ആത്മീയമായ ജീവനും കരുത്തും പ്രാപിച്ച് ആ കാഹളത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തുപോകുവാണ്ടൊക്കെ വേണം. നമ്മെ ഒരുക്കിയെടുത്ത പരിശുദ്ധാത്മാവും ആ ദൈവത്തിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയും ഓർത്ത് നന്ദിയോടെ ഇന്ന് പകൽക്കാലവും കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ദൂതന്മാരെ അയച്ച് എന്ത് ചെയ്യും? ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. താമസം വിനാ കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ നാളുകളിൽ തന്നെ യഹൂദന്മാർ നക്ഷത്രങ്ങളിൽ കൂടുവെക്കും. പറയുന്നത് നക്ഷത്രങ്ങളിൽ കൂടുവെച്ചാലും ഞാൻ അവിടെ നിന്ന് നിങ്ങൾ എന്തു ചെയ്യും? ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോയി താമസമുറപ്പിക്കാൻ അവർ ശ്രമിച്ചല്ലോ, പരാജയപ്പെട്ടു. പലരും അവിടൊക്കെ പോയി താമസിക്കും. കർത്താവിനെ താമസിച്ചാൽ നമുക്കതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാം വാർത്താ മാധ്യമങ്ങളിലൂടെ. അവിടെ ചെന്ന് താമസിച്ചാലും എന്തു ചെയ്യും? ഇറക്കി കൊണ്ടുവരും. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശം ചന്ദ്രനും ചൊവ്വയൊന്നുമല്ല, പലസ്തീൻ, കനാൻ, പാലന്തേനും ഒഴുകുന്ന ദേശമാണ്. അവരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവരുടെ പിതാക്കന്മാർ നിർമ്മിച്ച ആലയമുള്ള സ്ഥലത്ത് അവർ ആലയം പണിത് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക്. യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കുമെന്നും അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല എന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പ്രവചിച്ച പ്രവചനം അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിറവേറ്റുന്ന സന്ദർഭമാണ് കാഹളധ്വനി പെരുന്നാൾ. സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയുള്ള സകല വിശുദ്ധന്മാരെയും, എന്ന് പറഞ്ഞാൽ സകല യഹൂദന്മാരെയും അവൻ എന്തു ചെയ്യും? അതിനു മുമ്പ് ദൈവത്തിന്റെ സഭ സ്വർഗത്തിലാണ് ഇപ്പോൾ എന്നോർക്കണം. യഹൂദന്മാരെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സഭ സ്വർഗത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയായിരിക്കുന്നതായ വേളയിൽ നോക്കുക എത്ര അനുഗ്രഹമായിരിക്കും സന്ദർഭം. ഏസ്കിൽ പ്രവചനം 37-ാം അധ്യായം നിങ്ങൾ സാവകാശം പോലെ വീടുകളിൽ പോയി വായിക്കണം. ഏസ്കിൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 21, 22, 24 വാക്യങ്ങൾ ഒന്ന് വായിച്ചു സഹായിച്ചാട്ടെ. ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, കൂട്ടി നാല് പുറത്തു നിന്നും സ്വരൂപിച്ച്. എന്ന് പറഞ്ഞാൽ ആദ്യ ഫലമല്ലെങ്കിൽ ഫലശേഖരണത്തിൽ കൊട്ടയുമായി കടന്നു എന്ന് ഫലങ്ങൾ ശേഖരിക്കുന്നത് പോലെ, ഇതൊരു മനുഷ്യന് ചെയ്യാൻ ഒക്കുകയില്ല. ജാതികളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന യഹൂദനാണോ ജാതിയാണോ ആരാണെന്ന് അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദൻ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ, അമേരിക്കയിൽ ഉണ്ടെങ്കിൽ, അവരെല്ലാം വെളുത്ത വെള്ളക്കാരെ പോലെ തന്നെ തോന്നും. സ്തോത്രം. വെളുത്തവരായിട്ട് നമുക്ക് തോന്നും. എന്നാൽ പരിശുദ്ധാത്മാവിന് അറിയാം ഇതാരാണ്, ഏതാണ് യഹൂദനെന്നറിയാം. സ്തോത്രം. ഏതാണ് രൂബേൻ ഗോത്രക്കാരനെന്ന്, ഏതാണ് യഹൂദ ഗോത്രക്കാരനെന്ന്, ഏതാണ് എഫ്രയീം ഗോത്രക്കാരനെന്ന്, ഏതാണ് എബ്രായ അബ്രഹാമിന്റെ സന്തതി എന്ന് അവർക്ക് മനസ്സിലാകും. ജാതികളിൽ നിന്ന് അവരെ ശേഖരിക്കും. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അടുത്തത് 22-ാമത്തെ വാക്യം നോക്കുക. ഞാൻ അവരെ ദേശത്ത്, ദേശം എന്ന് പറയുന്നത് വാഗ്ദത്ത ദേശം കനാൻ നാടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദേശത്ത് എന്തു ചെയ്യും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഇന്ന് ഇസ്രായേൽ പർവ്വതം അറബികളുടെയും ജാതികളുടെയും കയ്യിലാണായിരിക്കുന്നത്. ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഞാൻ അവരെ പാർപ്പിക്കും. ദൈവത്തിന്റെ വചനം പോഷ്ക് പറയുന്നതല്ല. ദൈവത്തിന്റെ വചനം അക്ഷരമെന്നി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ അവസാന സമയങ്ങളിലാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് കൈതൊടാത്തൊരു കല്ല് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഈ പ്രതിമയുടേതായിരിക്കുന്ന കാലിൽ തട്ടി, സ്തോത്രം, സകല രാജാക്കന്മാരെയും തകർത്ത് കളഞ്ഞ്, അവർ വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ തൂളിച്ചു കളഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു നിത്യ രാജ്യത്വം അവൻ സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. കൈതൊടാത്ത കല്ലാരാണ്? നമ്മുടെ കർത്താവാണ്. വാക്ക് ഇതുവരെയും വന്ന സകല രാജാക്കന്മാരും കൈതൊട്ട് വന്നതാണ്, മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ്, സ്തോത്രം, വന്നത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ സന്തതിയായിട്ട് വന്നവനാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സ്തോത്രം. യെശയ്യാ പ്രവചനം 32:1 നമ്മൾ വായിക്കുന്നത്, നീതിയോടെ ഒരു രാജാവ് വാഴും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദാവൻ. ദാവീദ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അന്തം ഉണ്ടാകുകയില്ല. 24-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്, 37-ാം. എന്റെ ദാസനായിരിക്കും ദാവീദ്. എസ്കേൽ ഇത് പറയുമ്പോൾ ദാവീദ് ഇല്ല ഭൂമിയിൽ. ദാവീദ് മരിച്ച് പിതാക്കന്മാരുടെ കല്ലറയിൽ വിശ്രമിക്കുന്നു. എന്നാൽ എൻ്റെ ദാസനായ ദാവീദ് എന്ന് അവിടെ പറയുന്നത് കർത്താവായ യേശുവിന്റെ പര്യായ പദങ്ങളിൽ ഒരു പേരാ ദാവീദ്, അല്ലെ? ദാവീദിന്റെ പുത്രൻ. സ്തോത്രം. എന്റെ ദാസനായ ദാവീദ് എന്ത് ചെയ്യും? അവർക്ക് രാജാവായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് അല്ലെ, കർത്താവായ യേശു ക്രിസ്തു അവർക്ക് രാജാവായിരിക്കുമ്പോൾ നമുക്കവൻ ആത്മ മണവാളനായിരിക്കും. സ്തോത്രം. ആ മർമ്മം യേശു ജനിക്കുന്ന സമയത്തും ആർക്കും മനസ്സിലായിരുന്നില്ല. അതാണല്ലോ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നുവെന്ന് പുറത്ത് പാർത്തിരുന്ന ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന വിദ്വാൻമാർ, ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പറഞ്ഞപ്പോൾ വിദ്വാൻമാർക്ക് അത് വെളിപ്പെട്ടിരുന്നില്ല. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? സ്തോത്രം, ഹല്ലേലൂയ. അവൻ നമുക്ക് രക്ഷിതാവായി തീർന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. താമസമിന അവൻ രാജാതിരാജാവായി എഴുന്നള്ളുവാൻ പോകുന്ന സന്ദർഭമാണ്. ഹല്ലേലൂയ. കാഹളത്തിന് പെരുന്നാളിന്റെ അവസാന സമയം. സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് കാഹളം, രണ്ട് കാഹളമുണ്ട്. ഒന്ന് സഭയെ കൂട്ടുവാൻ, മറ്റൊന്ന് പാളയത്തെ വിളിച്ചു കൂട്ടുവാൻ തക്ക വേണം. അതിനുദാഹരണമാണ് നമ്മൾ വായിച്ച വാക്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ദേശത്തിന്റെ ഭാഗത്ത് ജാതികളുടെ ചിതറിക്കിടക്കുന്ന ജനത്തെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ സകല ജനത്തെയും കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ ഇസ്രായേലിന്റെ പർവ്വതങ്ങളിൽ ആ ദേശത്ത് അവരെ പാർപ്പിക്കും. ആമേൻ. ദൈവത്തിന്റെ വാക്യത്വം യഹൂദനുള്ളതായിരിക്കുന്ന ആ നാഴികമണിയുടേതായിരിക്കുന്ന ആ സൂചി കറങ്ങിക്കൊണ്ട് സ്തോത്രമല്ലിയ അതിന്റെ സമയത്തിലേക്ക് ബമ്പൽ കൊള്ളുമ്പോൾ അത്തിയെ നോക്കി നിങ്ങൾ രൂപം വടിപ്പീൻ. അത്തിയുടെ ഇലതളുകൾക്ക് വേനൽ അടുത്തിരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. യഹൂദനായിരിക്കുന്ന അത്തിയുടേതായ തളിർപ്പ് അവന് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടി, അവൻ്റെതായ ദേശങ്ങൾ തിരിച്ചു കിട്ടി, അവൻ വാക്തത്വമൊക്കെ അവൻ പൂർത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അത്തിയാകുന്ന യഹൂദന്റെ തളിർപ്പ് എന്താണ്? സ്തോത്രം. മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്ത് എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാവണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ലോകം കണ്ടിട്ടുള്ളതിനും ഏറ്റവും വലിയ സംഭവം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ലോക മനുഷ്യനോട് ചോദിച്ചാൽ അവൻ പറയും ഒരു മൂന്നാം ലോക മഹായുദ്ധമാണെന്ന് അവന് പറയുവാൻ കഴിയും ഈസി ആയിട്ട്. എന്നാൽ ദൈവസഭയോട്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനോട് ചോദിച്ചാൽ ഭക്തയ്ക്കോ ഭക്തനോ പറയുവാൻ കഴിയും ഞാൻ ആശ്രയിക്കുന്ന, ഞാൻ പാവനയിൽ കാണുന്ന, എനിക്ക് വേണ്ടി കാളുറിയുടെ രക്തം ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്ത എന്റെ ആണ്മണവാളന്റെ മടങ്ങി വരവാണ് ഇനി സംഭവിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ലോക സംഭവങ്ങളും യുദ്ധങ്ങളൊക്കെ പിന്നീടുള്ളൂ. സ്തോത്രമല്ലേ. വരുവാനുള്ള കഷ്ടത്തിൽ നിന്ന് അഥവാ സ്മൃതി സഭയോട് വെളിപ്പാട് വായിക്കുന്നത് ഹല്ലേലൂയ നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, അതുകൊണ്ട് വരുവാനുള്ള കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നാടുകളിൽ ഒന്നിൽ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചു വിരിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സ്തോത്രം. നമ്മുടെ പ്രത്യാശിതായിരുന്നു നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത പ്രഭാതം. ഹല്ലേലൂയ. ഏത് സമയത്തും ഒന്ന് കേൾക്കുവാൻ എന്താണ് നമ്മുടെ കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. ഈ കാഹളത്തിന് പെരുന്നാൾ ഈ ക്ലാസ് നമ്മൾ ഇവിടെ തൽക്കാലം നിർത്തിക്കൊണ്ട് കർത്താവ് രൂപം താമസിച്ചാൽ അടുത്ത ദിവസം അടുത്ത ആഴ്ച ചിന്തിക്കുന്നത് മഹാപാപ പരിഹാര പെരുന്നാൾ. സ്തോത്രം. ലേവിയ പുസ്തകം 19-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു വരുവാൻ അപേക്ഷിക്കുകയാണ്. ലേവിയ പുസ്തകം 19-ാം അധ്യായം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ആരാധനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് ദിവസങ്ങളിലായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ തുടർന്നും അനുഗ്രഹിക്കുമാറാകട്ടെ.